ആമുഖമായിട്ട് കാശി പഞ്ചകത്തിനെ ഇന്നലെ ആദ്യത്തെ ശ്ലോകവും നാലാമത്തെ ശ്ലോകവും അല്പമൊന്ന് ചൊല്ലി. തീർത്ഥം എന്ന് വെച്ചാൽ പവിത്രീകരിക്കുന്നത്. എപ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത്? എപ്പോ പവിത്രീകരിക്കപ്പെടും? അപവിത്രമായിട്ട് എന്താണ് ഉള്ളത്? ചഞ്ചലമായ മനസ്സ് തന്നെയാണ് അപവിത്രം, ബഹിർമുഖമായ മനസ്സ്. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യസ്മരേ പുണ്ഡരീകാക്ഷം സ ബാഹ്യാഭ്യന്തര ശുചിഹി എന്നൊരു ശ്ലോകം സാധാരണ ചൊല്ലും. സങ്കല്പത്തിലൊക്കെ ചൊല്ലും. ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പാപത്തിനെയും മെൻലിസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്യും. എത്ര അപവിത്രമാണെങ്കിലും യസ്മരേത് പുണ്ഡരീകാക്ഷം, ആരാണ് ഭഗവാനെ സ്മരിക്കുന്നത്? സ ബാഹ്യ ആഭ്യന്തര ശുചി, ആന്തരികവും ബാഹ്യവുമായി അയാള് ശുചിയായിട്ട് തീരും. പുണ്ഡരീകാക്ഷൻ എന്ന് വെച്ചാൽ ഹൃദയസ്ഥനായ അന്തര്യാമിയാണ്. ആ അന്തര്യാമിയെ കാണുമ്പോ അഥവാ ആത്മജ്ഞാനം ഉള്ളിൽ തെളിയുമ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത്. പവിത്രത ഉണ്ടാവാൻ കാരണം ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഈ അഹങ്കാരമല്ല, നിത്യശുദ്ധമായ സത്യമാണ് എന്ന് ഉള്ളില് കാഴ്ച, ഉൾക്കാഴ്ച ഉണ്ടാവും, ഇൻസൈറ്റ് ഉണ്ടാവും. അതിന് ഒരു ക്ഷണനേരം ഉണ്ടായാൽ പോലും അത് സമാധി തന്നെയാണ്, ജ്ഞാനസമാധി. അത്തരത്തിലുള്ള ഉൾക്കാഴ്ച കൊണ്ടാണ് പവിത്രത ഉണ്ടാവുന്നത്, പരിശുദ്ധി ഉണ്ടാവുന്നത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതെ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ജ്ഞാനം പോലെ പവിത്രമായിട്ടൊന്നും തന്നെയില്ല. ജ്ഞാനം എങ്ങനെ ഉണ്ടാവുന്നു? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയാ. ശ്രദ്ധ ഉണർന്നു കഴിയുമ്പോ ജ്ഞാനം ഉണ്ടാവുന്നു. ഗുരുവാക്യ ശ്രവണം കൊണ്ടും അന്തർമുഖമായ വിചാരം കൊണ്ടും ക്രമേണ നമ്മളുടെ ഞാൻ എന്ന അനുഭവം ശുദ്ധ ചിത്തായിട്ട്, സ്വതന്ത്രമായിട്ട്, അവബോധമായിട്ട് ഉള്ളില് പ്രകാശിക്കും. അവിടെ ഭഗവാൻ പ്രകാശിക്കും, അന്തര്യാമി പ്രകാശിക്കും. അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സത്യം ജ്ഞാനം അനന്തം. അതിന്റെ അനുഭവമോ ശാന്തിയാണ്. മനസ്സ് എപ്പോ സമ്പൂർണമായി ഉപരമിക്കുന്നുവോ, മനസ്സ് എപ്പോ ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങുന്നുവോ, അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ. മനസ്സ്, മനസ്സമാധാനം എന്ന് പറയുന്ന വാക്ക് തെറ്റാണെന്നാണ്. സമാധാനമുള്ളപ്പോ മനസ്സില്ല, മനസ്സ് പ്രവർത്തിക്കുമ്പോ സമാധാനമില്ല. മനസ്സ് എപ്പോ അടങ്ങുന്നുവോ, നിശ്ചലമാവുന്നുവോ, അതിന്റെ മൂലത്തിൽ അടങ്ങുന്നുവോ, വാസനാമയമായി ചലിക്കാതിരിക്കുന്നുവോ, ബോധപൂർവം ആ സ്ഥിതി നമുക്ക് വരുമ്പോ, ഉറക്കത്തിൽ വരുന്നുണ്ട് ദിവസം, അങ്ങനെയല്ലാതെ ബോധപൂർവം ജാഗ്രത അവസ്ഥയിൽ ജാഗ്രതയായിട്ടിരിക്കുമ്പോ, അലേർട്ട്നെസ്സോടെ ഇരിക്കുമ്പോ, നിശ്ചലത, സ്റ്റിൽനെസ് വരുന്നുവോ, ആ സ്ഥിതിക്കാണ് സമാധി എന്ന് പേര്. അവിടെ കേവലമായ ചിത്ത്, ബ്രഹ്മം അഥവാ പരമാത്മസ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കണം, ശാന്തി ഉണ്ടാവണം. ആ ശാന്തിയാണ് എല്ലാ തീർത്ഥയാത്രയുടെയും സകലത്തിന്റെയും ലക്ഷ്യം. നാടും നഗരമും നൽത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാനെന്നു പാടുമിൻ, പാടിപ്പണിമിൻ പണിന്തപിൻ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളവനെ എന്ന് തിരുമൂല തിരുമന്ദിരത്തില് പാടി. മെനക്കെട്ട് തീർത്ഥയാത്രയൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ചെല്ലൂ. നാടും നഗരമും നത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാനെന്നു പാടുമിൻ. ഈ ഭക്തന്മാരൊക്കെ അവിടെ പോയി പല ക്ഷേത്രങ്ങളും ദർശിച്ച് ഭഗവാനെ പാടി. അവസാനം നെഞ്ചത്ത് കോയിലായിക്കൊള്ളവനെ, നമ്മൾ തേടി അലഞ്ഞ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കാം. അപ്പൊ തീർത്ഥയാത്ര വേണ്ടെന്ന് പറഞ്ഞില്ല. തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഭഗവത് ധ്യാനം ചെയ്യാൻ കഴിയില്ല, തീർത്ഥയാത്ര കൊണ്ടാണ് സാധിക്കണതെങ്കിൽ നടക്കട്ടെ. ഏകാന്തമായി എങ്ങനെ നടന്ന് ഭഗവത് ധ്യാനം ചെയ്ത് തീർത്ഥയാത്ര പഴയകാലത്തൊക്കെ നടക്കലാണ്. ഇന്നും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നടക്കാം, നടന്ന് ഹൃദയത്തില് തനിയ ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ട് ഏകയേവ ചരേത് തസ്മാത് കുമാര്യായവ കങ്കണ എന്ന് ഭാഗവതം. ഏകയേവ ചരേത്, തനിയ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നടന്ന് സഞ്ചാര സമാധി. അങ്ങനെ നടന്ന് നാമം ജപിക്കലൊക്കെ അങ്ങനെ പഴകാം, നടന്നുകൊണ്ടൊക്കെ. അപ്പൊ കാലിങ്ങനെ നടക്കും, ഉള്ളിലെങ്ങനെ ജപം നടക്കും, ഭഗവത് ധ്യാനം നടക്കും, ആത്മവിചാരം നടക്കും. അങ്ങനെയൊക്കെ പഴകി തീർത്ഥയാത്ര ചെയ്യുകയാണെങ്കിൽ അവസാനം അതിന്റെ ഫലം എന്താ? മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാ മണികർണികാച്ച്. മനസ്സ് പരിപൂർണമായി നിവൃത്തമായി പരമമായ ഉപശാന്തിയിലേക്ക് വരുന്നു, ഉപരമണത്തിലേക്ക് വരുന്നു. അത് തന്നെ തീർത്ഥം. സത്സംഗത്തിൽ അത് എളുപ്പത്തിൽ നടക്കുന്നത് കൊണ്ട് ഭാഗവതം പറഞ്ഞു, സത്സംഗം എവിടെ നടക്കുന്നു അവിടെ എല്ലാ നദികളും എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും എല്ലാ തീർത്ഥസ്ഥലങ്ങളും എല്ലാം ഉണ്ടെന്നാണ്. എന്താന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ഇഫക്റ്റ് എന്താ? പരമോപശാന്തി മനോനിവൃത്തി. ബഹിർമുഖമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് അന്തർമുഖമായി തിരിഞ്ഞ് തന്റെ പിറപ്പിടം എവിടെയോ അവിടെ വന്നിരിക്കണം. മനസ്സിന്റെ പിറപ്പിടം ആത്മാ തന്നെയാണ്. ആത്മാവിൽ നിന്നല്ലാതെ മനസ്സ് എവിടെ നിന്ന് ഉദിക്കും? മനസ്സുദിച്ച ശേഷമാണ് ജഗത്ത് മുഴുവൻ തോന്നണത്. മനസ്സുദിച്ച ശേഷമാണ് ഞാൻ എന്നുള്ള ഈ സെപ്പറേറ്റ് അസ്യൂംഡ് പേഴ്സണാലിറ്റി ഉണ്ടാവണത്, വ്യക്തിത്വം ഉണ്ടാവണത്. അല്ലേ, ഉറക്കത്തിൽ മനസ്സ് ലയിക്കുമ്പോ ഞാൻ എന്ന വ്യക്തിത്വം മറഞ്ഞു പോണല്ലോ. ലയമാവുമ്പോ മനസ്സ് ഉദിച്ച ഉടനെ ആദ്യം ഞാൻ എന്ന് തോന്നി, ഞാൻ ഇന്ന ആളാണെന്നൊക്കെ തോന്നി, പിന്നെ ഈ ജഗത്തിനെയൊക്കെ കാണുന്നു. ഇപ്പോ നമ്മളെക്കുറിച്ച് നമുക്കുള്ള ഐഡിയ ഈ മനസ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരാളാണ് ഇപ്പൊ നമ്മളിൽ ഞാനായിട്ടിരിക്കുന്നത്. അതെന്റെ യഥാർത്ഥ ഞാനല്ല. എന്റെ യഥാർത്ഥ ഞാൻ, എന്റെ യഥാർത്ഥ സത്ത. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയണത് ഇല്ലല്ലോ. ഡീപ് സ്ലീപ് സ്റ്റേറ്റില് നമ്മളുണ്ടോ ചോദിച്ചാൽ സാധാരണ ആളുകളുടെ എക്സ്പ്രഷൻ ഇല്ലല്ലോ എന്നാണ്. അതായത് ഇപ്പൊ ഞാൻ ആരാണെന്ന് കരുതിയിരിക്കുന്നുവോ ആ ഞാൻ അവിടെ ഇല്ലാതാവുകയും പിന്നെ അവരോട് ചോദിച്ചാൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ പറയാം അതുണ്ടെന്നു. അപ്പൊ ആ ജീവൻ ആരാണ്? നിങ്ങളില്ല, ഒരു ജീവൻ ഉണ്ടെന്ന് വെച്ചാൽ ജീവൻ വേറെ, നിങ്ങൾ വേറെയാണോ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഇത്തിരി ചിന്തിക്കുന്നത്. അപ്പൊ ഓ ഞാനില്ല, പക്ഷെ സത്തയുണ്ട്. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് എന്റെ ഉണ്മയായ ഞാനല്ല. സുഷുപ്തി അവസ്ഥയിലും ഏതൊന്നുണ്ടോ, സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊന്നുണ്ടോ, അത് എന്റെ യഥാർത്ഥ സത്തയാണ്. അപ്പൊ ജാഗ്രതയിൽ ശ്രദ്ധിച്ചാൽ പതുക്കെ പതുക്കെ നമ്മൾ വിചാരം ചെയ്ത് ഉള്ളിൽ പോകുമ്പോ നമ്മൾ പതുക്കെ കാണും നമ്മളെ തന്നെ. പല സമയവും നമ്മൾ വ്യക്തിയായിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഈ വ്യക്തിത്വം ഒന്നുമില്ല. വ്യക്തിത്വം ചിന്തിക്കുമ്പോഴേ ഉള്ളൂ. കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളുടെ വ്യക്തിത്വം കാണുന്ന പോലെ റിഫ്ലക്ഷൻ. കണ്ണാടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാ ഇല്ല അല്ലേ, നോക്കുമ്പോണ്ട്. അതേപോലെ ഞാൻ എന്ന ഇമേജ് ചിത്തവൃത്തികൾ വരുമ്പോഴേ ഉള്ളൂ. അപ്പൊ ചിത്തവൃത്തികൾ ഉദിക്കാതെ മൂലത്തിൽ അടങ്ങുന്നതാണ് പരമ ഉപശാന്തി എന്ന് പറഞ്ഞു. മനോനിവൃത്തി പരമോപശാന്തി. മനസ്സ് നിവൃത്തമാവുക. ബഹിർമുഖമായി മനസ്സ് പോകുന്നത് പ്രവൃത്തിയാണ്, അന്തർമുഖമായി മനസ്സ് തിരിയുന്നത് നിവൃത്തിയാണ്. നമ്മളുടെ അധ്യാത്മ സാധന മുഴുവൻ മനസ്സിനെ അന്തർമുഖമായി തിരിച്ചുവിടുന്നതിലാണോ ഉള്ളത്. അതിനെന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കണം. പതുക്കെ പതുക്കെ അതിനെ ഉള്ളിലേക്ക് തിരിച്ചുവിടണം. ഉൾനാടുള്ള തൊളിരും നമ്മുടെ ഭഗവാൻ ആത്മവിദ്യാകീർത്തനം എന്ന് ഒരു പാട്ടിൽ പറയണം. ഉൾനാടുള്ള തൊളിരും അണ്ണാമലയേൻ ആത്മാ കാണുമേ, അരുളും വേണുമേ, അൻപു പൂണുമേ, ഇൻപു തോണുമേ. ഉൾനാടുളത്തൊളിരും അണ്ണാമലയിൻ ആത്മാ കാണുമേ. മനസ്സ് ഉന്മുഖമാവുമ്പോഴാണ് അരുണാചലത്തിനെ ഹൃദയത്തിൽ കാണുന്നത്. അപ്പോഴാണ് അതിനെന്തു വേണം? അരുളും വേണുമേ. അരുളെന്ന് വെച്ചാൽ കൃപ. സദ്ഗുരു കൃപയോ മഹാത്മാക്കളുടെ കൃപയോ സത്സംഗത്തിന്റെ ബലമോ ഒക്കെ എന്തിനാണ്? നമ്മളുടെ ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചുവിടാൻ. ഉന്മുഖമായി അന്തർമുഖനായിരിക്കുന്ന ഒരു ജ്ഞാനിയുടെ സമ്പർക്കം ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സ് നമ്മളെ അറിയാതെ അന്തർമുഖമാവും. അവരിയിരിക്കുന്ന ഇരിപ്പ് അവരുടെ എന്താ രാമകൃഷ്ണദേവൻ പറയും, അടയിരിക്കുന്ന കോഴിയെ പോലെയുള്ള ഇരിപ്പ്. അടയിരിക്കുന്ന കോഴിയെ പോലെ അന്തർമുഖ ദൃഷ്ടിയോടുകൂടെയുള്ള യോഗികളുടെ ഇരിപ്പ്. അതിന് പക്വതയുള്ള ആളുകളിലേക്ക് അത് പകർന്നു കിട്ടുമെന്ന്. അപ്പോ സത്സംഗത്തില് നമ്മളറിയാതെ നമ്മളുടെ മനസ്സ് അന്തർമുഖമാവുകയും വിഷമമില്ലാതെ അന്തർമുഖത സിദ്ധിക്കുകയും മനസ്സ് നിവൃത്തമാവുകയും ചെയ്യും. നിവൃത്തമാവുമ്പോ അതിന് മനസ്സെന്ന് പേരില്ല, ചിത്ശക്തി എന്ന് പേര്. പ്രവൃത്തമാവുമ്പോ അതിന് ചിത്ശക്തി എന്ന് പേരില്ല, മനസ്സെന്ന് പേര്. ഒരേ സാധനം തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിലുണ്ട്, ചിത്ശക്തി ചേതനാരൂപം ജഡശക്തി ജഡാത്മിക. അത് ബഹിർമുഖമാവുമ്പോ അത് ജഡശക്തി എന്നാണ്. എന്നുവെച്ചാൽ ഇറ്റ് വിൽ കോൺസ്റ്റന്റ്ലി കണക്ട് യു ടു ഇനേർട്ട് തിങ്സ്. അതുകൊണ്ട് അതിന് ജഡശക്തി എന്ന് പേര്. അത് തന്നെ അന്തർമുഖമായി നമ്മളെ ഭഗവാന്റെ അടുത്ത് നമ്മളുടെ തന്നെ മൂലത്തിലേക്ക് നമ്മളെ ബന്ധിക്കുമ്പോ, കണക്ഷൻ അങ്ങടേക്ക് ആക്കി തരുമ്പോ അത് ചിത്ശക്തി എന്ന് പേര്. നമ്മൾ നാമം ജപിക്കുന്നതും ഭഗവത് ധ്യാനം ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്, മനസ്സിനെ അന്തർമുഖമാക്കാൻ. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നമ്മളുടെ പിറപ്പിടത്തിൽ മൂലത്തിൽ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മളുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി നമ്മളുടെ മരണത്തിനെ നമ്മൾ തന്നെ കാണുകയാണ്. എന്നുവെച്ചാൽ നമ്മളെന്ന് ധരിച്ചിരിക്കുന്ന ഈ വ്യക്തിത്വം, അജ്ഞാനകൃതമായ ഈ ഇമേജ്, അത് സമ്പൂർണമായി ഇല്ലാതാവുന്നതും നിത്യശുദ്ധമായ സത്യം ഹൃദയത്തിൽ പ്രകാശിക്കുന്നതും നമ്മൾ തന്നെ കാണുന്നു. അപ്പോഴാണ് പരമോപശാന്തി, പരമമായ ശാന്തി. ശാന്തി തന്നെയാണ് ജ്ഞാനം, ശാന്തി തന്നെയാണ് മോക്ഷം, ശാന്തി തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം, ശാന്തി തന്നെയാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യം. വാസ്തവത്തിൽ ശാന്തി ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവൻ മറ്റൊന്നും പിന്നെ ആഗ്രഹിക്കില്ല. ബാക്കി എല്ലാ അനുഭവങ്ങളും മനസ്സിന്റെ സഹായത്തോടുകൂടിയുള്ളതാണ്, വികാരങ്ങളോടുകൂടിയുള്ളതാണ്. ശാന്തി വികാരമല്ല. ശാന്തിയെ അനുഭവിച്ച് കഴിയുമ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ശാന്തി എന്നുള്ളത് ഒരു വികാര അനുഭവമല്ല. എത്ര നേരം വേണമെങ്കിൽ അതിലിരിക്കാം. അത് നമ്മളുടെ സ്വരൂപമാണ്. ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. മനസ്സ് വന്ന് അതിൽ മൂടുപടമിടുമ്പോഴാണ് ഒന്നിൽ ചിത്തവൃത്തികൾ ഉദിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യുന്നത്. രണ്ടും മനസ്സാണ്. മനസ്സിന് രണ്ടു കാര്യമേ അറിയുള്ളൂ, ഐദർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് തോട്ട്സ് ഓർ ഇറ്റ് വിൽ ക്രിയേറ്റ് ഓർ ഇറ്റ് വിൽ ഗോ ടു ടോർപ്പർ സ്ലീപ്പ്. ഉറക്കവും മനസ്സിന്റെയാണ്, ചിത്തവൃത്തികളും മനസ്സിന്റെയാണ്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി, അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. ഉണരരുത് എന്ന് വെച്ചാൽ ചിത്തവൃത്തികളെ പൊന്തിക്കരുത് എന്നാണ്. ഉറങ്ങിടാതിരുന്നിടേണം. ചിത്തവൃത്തികളെ അടക്കിയാൽ എന്ത് ചെയ്യും? ഉറങ്ങും അല്ലേ? പലരും നാമം ജപിക്കുന്നതൊക്കെ എന്തിനാ? ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി നാമം ജപിച്ചാൽ നല്ലവണ്ണം ഉറക്കം വരും. നാമം ജപിക്കാൻ, നാമം ജപവും ഉറക്കവും കൂടെ കണക്ഷനാണ്. നാമം ജപിക്കുമ്പോ എന്താവുന്നു? ബഹിർമുഖമായ മനസ്സ് ചിത്തവൃത്തികളെ ഉദിക്കാൻ അനുവദിക്കാതെ ആവുമ്പോ പിന്നെ അതിന് ഒരു പോക്കടമേ ഉള്ളൂ, ഉറക്കം. അപ്പോഴും മനസ്സ് ജീവിക്കുന്നു. അപ്പൊ ഉറക്കമും ഇല്ല, ഉറക്കത്തിനാണ് ലയം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ട ഒരു ഉറക്കമുണ്ട്, അതുപോട്ടെ. പക്ഷെ നമ്മളുടെ അധ്യാത്മ സാധനാ വിഷയത്തിൽ, സാക്ഷാത്കാര മാർഗത്തിലേക്ക് നമ്മൾ ധ്യാനത്തിനും ആത്മവിചാരത്തിനും ശ്രമിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും. ഒരു രമണ ഭഗവാൻ വിരൂപാക്ഷ ഗുഹയിൽ ഇരിക്കുമ്പോ സന്യാസി വേഷം കെട്ടിയിട്ടുള്ള ചിലർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മഹർഷിയെ. അപ്പൊ അതിൽ ബാലാനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ മഹർഷിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, മഹർഷി മിണ്ടാതിരിക്കണത് കൊണ്ട് ഇയാള് മഹർഷിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയും, ഇന്ത കുഴന്ത എന്നോട് ശിഷ്യൻ, ഈ കുട്ടി എന്റെ ശിഷ്യനാണ്, പണമൊക്കെ വെച്ച് നമസ്കരിക്കും എന്നൊക്കെ പറയും. വരുന്ന വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ, എന്നിട്ട് അതൊക്കെ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി അഭ്യാസം പറഞ്ഞു കൊടുക്കാൻ പോവാണെന്ന്. മഹർഷിയുടെ തലയിലൊക്കെ പിടിച്ച് പ്രാണനെ അടക്കിക്കോളൂ, ഞാൻ നിനക്ക് നിർവികൽപ്പ സമാധി തരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ്, അതൊരു തമാശ. വാസുദേവ ശാസ്ത്രി ചിലരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പില് ഞാനിതാ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി കൊടുക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് നാഡി പിടിക്കലും പ്രാണനെ പിടിക്കലും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. മഹർഷി ഒരു അനക്കമില്ലാതെ കണ്ണു തുറന്ന് നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രാണനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നോക്കൂ, ഞാനിതാ നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് മൂപ്പരിയിരുന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞത് ഉറങ്ങിയും പോയി. മൂപ്പരെ ഉറങ്ങിപ്പോയി. അധികം പേരുടെയും ധ്യാനമൊക്കെ അങ്ങനെയാണ്. ധ്യാനിക്കാനെന്ന് പറഞ്ഞ് ഉള്ളിൽ പോയാൽ ഉറക്കത്തിൽ പോവും. നമ്മളുടെ ജന്മത്തിന് പുറകിൽ ഒരു ഉറക്കമുണ്ട്. ആ ഉറക്കത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മള്. ആ ഉറക്കത്തിന്റെ തിരശീലയാണ് സത്യത്തിനും നമുക്കും നടുവിൽ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ തിരശീലയിൽ ഓരോ നാരായി പിഴുത്തെടുത്ത് ആ തിരശീല തന്നെ ഇല്ലാതാക്കണവരെ നമ്മൾക്ക് സത്യദർശനം പൂർണ്ണമാവില്ല. പല രാഗദ്വേഷങ്ങൾ കൊണ്ടും പല വസ്തുക്കളോടുള്ള ആസക്തി കൊണ്ടും ദേശകാല നിമിത്തങ്ങളായി മാറി കാലാദിയാകിയ മൃദു നീലാ നൂലാലെ നെയ്യുമൊരു ലീലാപട്ടം ഭവതിമൈ. ആ മഹാമായ കാലാദിയാകിയ മൃദു നൂലാലെ നെയ്യുമൊരു ലീലാപട്ടം. ദ ദേശകാല നിമിത്തങ്ങളാവുന്ന നൂലുകൊണ്ട് നെയ്തു പിടിപ്പിച്ചിട്ടുള്ള ഒരു പടം, ഒരു തിലശീല. ആ തിരശീലയാണ് നമ്മൾ മനസ്സെന്ന് പറയണത്. അതിന് ആവരണം എന്ന് പറയണം. ആ ആവരണം സത്യത്തിനെ മറച്ചിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിയുമ്പോഴും ബോധിക്കണില്ല, എത്ര കേട്ടാലും ബോധിക്കണില്ല. ആ തിരശീലയിൽ ഓരോ നൂലായിട്ട് പിഴുത്തെടുക്കുകയാണ് നമ്മൾ സാധനയിലൂടെ ചെയ്യുന്നത് അല്ലേ. ഒരു സ്ക്രീനില് ഓരോ നൂലായി എടുത്തിട്ട് അവസാനം സ്ക്രീൻ ഇല്ലാതാക്കുന്ന പോലെയാണ് രാഗദ്വേഷം ഇല്ലാതാക്കുകയും ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ. സദ്ഗുരു കൃപയുണ്ടാകുമ്പോ സ്ക്രീനിൽ തന്നെ തീ പിടിക്കും. നിരാവരണ ദൃഷ്ടികളായിട്ട് തീരുന്നതാണ്. ആവരണം ഒഴിഞ്ഞു. ആവരണം ഒഴിയുമ്പോ അപരോക്ഷമായി സത്യം പ്രകാശിക്കും. ഉള്ളിലുള്ള മറ നീങ്ങുമ്പോ, മനസ്സ് നിവൃത്തമാവുമ്പോ പരമമായ ശാന്തി ഉണ്ടാവും. ആ പരമമായ ശാന്തി നമ്മളുടെ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്ന സത്ത ഉണ്ട് എന്നുള്ള അനുഭവം, അതോടുകൂടെ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ഈ വസ്തു, അത് തന്നെ ശാന്തിയെ സ്വരൂപമായി ജ്വലിക്കും. ഭ്രാജത് വിഭ്രാജതേതദ് യതയോ വിശന്തി. വിഭ്രാജമാനം, അത് പ്രകാശിക്കും. അതിനാണ് പരമശാന്തി എന്ന് പറഞ്ഞത്. ആ പരമശാന്തിയെ ഉള്ളിൽ ഒരിക്കൽ അനുഭവിച്ചാൽ പരിപൂർണമായ തൃപ്തി, വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാനുള്ള ആകർഷണം ഉള്ളിലുണ്ടാവും. ശ്രീരാമകൃഷ്ണദേവന് ഉദാഹരണം പറയും. ഈ പഴയകാലത്ത് നെല്ലും അരിയും ഒക്കെ വെച്ചിരിക്കുന്ന നെല്ലറയ്ക്കുള്ളില് പാമ്പും എലിയും ഒക്കെ വരുമെന്ന് പറഞ്ഞ് അതിന് കാവലായിട്ട് ഒരു കീരിയെ നിർത്തും അത്ര. അപ്പൊ കീരിക്ക് കുറച്ച് ഇതൊന്ന് ഭക്ഷണം തിന്നാം, കാവലിൽ നിൽക്കണത്. പക്ഷെ ആ കീരിക്ക് അധികം ഒന്നും തിന്നാൻ പറ്റില്ല. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, കീരി മുകളിൽ തൂണിന്റെ മേലെ ഒരു ചെറിയൊരു കൂട് കെട്ടിയിട്ട് അതിനകത്താണ് ഇരുത്തുക. അതിന് വേണമെങ്കിൽ പുറത്ത് ചാടി അതിന് ചുവട്ടിൽ വന്ന് ഇറങ്ങാം. പക്ഷെ മറ്റേ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ട് വളരെ വെയിറ്റിൽ ഒരു കല്ലും തൂക്കിയിട്ടുണ്ടാവും. ആ കല്ല് ചുവട്ടിൽ ഇറങ്ങും തോറും കീരി മുകളിൽ പോവും. അത് ചുവട്ടിൽ അധികം നേരം നിന്ന് അതിന് തിന്നാൻ പറ്റില്ല. കുറച്ച് മെനക്കെട്ട് ചുവട്ടിൽ വന്ന് ഇത്തിരി ഭക്ഷിച്ചു കഴിയുമ്പോഴേക്കും മുകളിലേക്ക് അത് വലിക്കും. അങ്ങനെ എന്തോ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതേപോലെ ഉള്ളിൽ ഈ വസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ പുറത്തൊക്കെ ഒരു പക്ഷെ പഴയ വാസന കൊണ്ട് ആകർഷണം ഉണ്ടായാലും ആ ഉള്ളിൽ കണ്ടത് ഉള്ളിലേക്ക് വലിക്കും. ഉള്ളിൽ കണ്ട വിശ്രാന്തി സ്ഥാനത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകും. ആ സുഖത്തിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അലയില്ല. ഒരു കാക്ക കപ്പലിന്റെ മേലെ ഇരുന്നു. കപ്പല് സമുദ്രത്തിൽ പോയി. കുറെ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് കാക്ക അറിയണത്. അപ്പൊ കാക്ക കുറച്ചു ദൂരം കിഴക്കോട്ട് പറന്നു. അറ്റം കര കാണാനില്ല, തിരിച്ച് കപ്പലിൽ തന്നെ വന്നിരുന്നു. വടക്കോട്ട് പറന്നു, കര കാണാനില്ല, കപ്പലിൽ തന്നെ വന്നിരുന്നു. പടിഞ്ഞാറ് പറന്നു, കര കാണാനില്ല, കപ്പലിൽ വന്നിരുന്നു. തെക്കോട്ട് പറന്നു, വീണ്ടും കപ്പലിൽ വന്നിരുന്നു. അവസാനം കാക്ക തീരുമാനിച്ചു, ഇനി പറക്കണില്ല എന്ന് തീരുമാനിച്ചു. കപ്പലിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. കപ്പലെന്നുള്ള ഒരു വിശ്രമസ്ഥാനം ഉണ്ടെന്ന് കണ്ട കാക്കയെ പോലെ ഈ മനസ്സും വിശ്രമസ്ഥാനത്തിനെ കണ്ടിട്ട് പുറത്തു പോവുകയും പുറത്ത് വിശ്രാന്തി ഇല്ലെന്നും സുഖമില്ലെന്നും ദുഃഖമാണുള്ളതെന്നും വിവേകമുദിക്കുകയും ചെയ്ത് പതുക്കെ പലവട്ടം ഇങ്ങനെ പോയ ഈ കാക്ക അവസാനം കപ്പലിൽ വന്നിരുന്ന പോലെ പുറത്തൊക്കെ അലഞ്ഞ് സർവത്ര ദുഃഖമാണോ ഉള്ളത്, ഇനി ഒന്നും നേടിയെടുക്കാനില്ലെന്ന് നല്ലവണ്ണം ബോധ്യമാവുന്ന ചിത്തം അവസാനം വിശ്രമം തന്നിലാണുള്ളത്, വിശ്രാന്തി തന്നിലാണുള്ളതെന്ന് അറിഞ്ഞ് പരമമായ വിശ്രാന്തിക്ക് തയ്യാറെടുത്തുകൊണ്ട് പരമോപശാന്തി, ചിത്തം തന്നിൽ തന്നെ വന്നിരിക്കും. അതിന് അഭ്യസിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ഭഗവാൻ ഗീതയിൽ ആ യോഗത്തിനെയാണോ പറഞ്ഞത്? അഭ്യാസേനത്തു കൗന്തേയ വൈരാഗ്യേണച്ച ഗൃഹ്യത്തെ. വൈരാഗ്യവും അഭ്യാസവും കൊണ്ട് പതുക്കെ പതുക്കെ പശുവിനെ കൊട്ടിലിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ, അതിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ കെട്ടിയിടുക മനസ്സിനെ. ആത്മാവിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരിക. എന്തെന്ത് വിഷയങ്ങളിൽ പെട്ടി മനസ്സ് കിടക്കുന്നുവോ ആ വിഷയങ്ങളിൽ നോക്കി അതിനെ നിവർത്തിപ്പിച്ചു കൊണ്ടുവരിക. അശ്വമേധത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അശ്വമേധത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യം അശ്വമേധത്തിനൊരു കുതിരയെ തിരഞ്ഞെടുക്കും രാജാക്കന്മാർ. എന്നിട്ട് ആ കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ പൂജിച്ച് ആരാധിച്ച് അതിനെ പോഷിപ്പിച്ച് വളർത്തി എല്ലാം ചെയ്തിട്ട് അവസാന ആ കുതിരയ്ക്ക് പുറകിൽ ഒരു കാവൽക്കാരനെയും അയച്ച്, ഒരു പടയാളിയും അയച്ച് ആ കുതിരയെ നാട്ടിലൊക്കെ വിടും, എല്ലാ രാജ്യത്തിലും വിടും. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കുതിരയെ തടുത്താൽ അവരും ആ യുദ്ധം ചെയ്തിട്ട് ആ കുതിരയെ വിടുവിപ്പിക്കും. എന്നിട്ട് അവസാനം ഇങ്ങനെ സർവ്വരാജ്യങ്ങളിലും പോയി എവിടെയെങ്കിലുമൊക്കെ കുതിര പെട്ടാൽ അവിടുന്നൊക്കെ വിടുവിപ്പിച്ച് കുതിരയെ പിടിച്ചു കൊണ്ടുവന്ന് അവസാനം തിരിച്ച് അതിന്റെ സ്ഥാനത്ത് തന്നെ വരുമ്പോ കുതിരയെ ഹോമിക്കും, വപയെ ഹോമിക്കും. ഇങ്ങനെയാണ് അശ്വമേധം നടത്തുക രാജാക്കന്മാര്. ഇത് ആന്തരികമാണ്. ശ്രുതി പറയണത് മനസ്സാണ് ഈ കുതിര. അതിനെ നല്ലവണ്ണം പഠിപ്പിച്ച് സത്സംഗത്തിൽ നിന്നൊക്കെ അറിഞ്ഞ് വിവേകമുണ്ടാക്കി എല്ലാം ഈ വിവേകമാവുന്ന പടയാളിയോടുകൂടെ ലോകത്തിലേക്ക് വിട്ടാക്കുകയാണ്. പോകുമ്പോ അവിടെ അവിടെ ഓരോ വിഷയങ്ങളിലും ഓരോ ദുഃഖിപ്പിക്കുന്ന ശത്രുക്കളുടെ കയ്യിലും പോയി പെടും. അതൊക്കെ യുദ്ധം ചെയ്ത് അവിടുന്ന് അതിനെ വിടുവിക്കണം. ഇങ്ങനെ കുറെ കഴിഞ്ഞ് അവസാനം സർവത്ര ദുഃഖമുണ്ടെന്ന് കണ്ട മനസ്സ് തിരിച്ച് താൻ തന്റെ പിറപ്പിടത്തിലേക്ക് വരുമ്പോ അവിടെയുള്ള ജ്ഞാനമാവുന്ന അഗ്നിയിൽ ആ മനസ്സിനെ അങ്ങോട്ട് ഹോമിച്ച് അസ്തമിച്ചാൽ ശരിയായ അശ്വമേധമായി. അപ്പോഴാണ് അതിന് അശ്വമേധം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഉപനിഷത്ത് ജനിക്കുന്നത്, ജ്ഞാനം ഉണ്ടാവുന്നത്. അപ്പോ പുറമേക്കുള്ള മനസ്സ് യഥോ യഥോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം തതസ്തോ നിയമ്യേതത് ആത്മന്യേവ വശം നയേത്. പ്രശാന്ത മനസ്സം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. യഥോ യഥോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം. മനസ്സ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് പുറത്ത് ചഞ്ചലമായിട്ട് പോണത്, എന്തെങ്കിലും ആഗ്രഹം കൊണ്ടോ എന്തെങ്കിലും വിഷയങ്ങളോടുള്ള ആകർഷണം, അതിനെ അതിനെ നീക്കിയിട്ട് തതസ്തോ നിയമ്യ ആത്മന്യേവ വശം നയേത്, തന്നിലേക്ക് തന്നെ കൊണ്ടുവരിക. പ്രശാന്ത മനസ്സം, മനസ്സങ്ങനെ പ്രശാന്തമാവുമ്പോ സുഖം ഉപൈതി, ഒരു സുഖമുണ്ടാവും. ശാന്തരജസം സുഖം, രജോ ഗുണമേ ഇല്ലാത്തതും ശാന്തിയെ ശീതളതയെ അതിന്റെ സ്വരൂപമായിട്ടുള്ളതും. സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തശീതളതാച ഇന്ദോഹോ ഇവോദേതി വിചാരിണ. അങ്ങനെ ആത്മവിചാരം കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സ് അതിന്റെ മൂലത്തിൽ അടങ്ങുമ്പോ സമുദ്രത്തിനെ പോലെ ആഴവും മേരുപർവ്വതം പോലെയുള്ള ഉറപ്പും പൂർണ്ണചന്ദ്രനെ പോലെയുള്ള കുളിർമയും അയാളിൽ ഉദിക്കുന്നു എന്നാണ് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ പറയണതാണ്. സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി, തന്റെ തീരുമാനങ്ങളിൽ മേരുപർവ്വതം പോലെയുള്ള ഉറപ്പ്. അന്തശീതളത, ഉള്ളില് കുളിർമ, പൂർണ്ണചന്ദ്രനെ പോലെ. ഇവോദേതി വിചാരിണ, ഇതൊക്കെ രാമനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വാൽമീകി രാമായണവും വാസിഷ്ഠവും കൂടെ ചേർത്ത് നോക്കിയാൽ കാണാം. വാസിഷ്ഠം എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നും വാൽമീകി രാമായണം പിരിഞ്ഞു പോയതാണ് നമുക്ക് രാമായണത്തിനെ ശരിക്കും അങ്ങോട്ട് പിടികിട്ടാതാവണത്. അതുകൊണ്ടാണ് അധ്യാത്മ രാമായണം എഴുതിയത് വ്യാസൻ. ശ്രീരാമൻ പട്ടാഭിഷേകമൊക്കെ വിഘ്നമായിട്ട് കാട്ടിലേക്ക് വരുമ്പോ, വനവാസത്തിന് വരുമ്പോ ഭരദ്വാജാശ്രമത്തിലേക്ക് വന്നു. ഭരദ്വാജൻ പ്രതീക്ഷിച്ചത് തന്റെ രാജ്യം നഷ്ടപ്പെട്ട് ദുഃഖിതനായി വിഷണ്ണനായിട്ട് വരുന്ന ഒരു ചക്രവർത്തി കുമാരനെയാണ്. പക്ഷെ ഭരദ്വാജൻ കണ്ടതും ശ്രീരാമൻ ആശ്രമ കവാടത്തിലേക്ക് ആശ്രമത്തിനകത്തേക്ക് കയറിയപ്പോ ഭരദ്വാജ ആശ്രമം ശാന്തി കൊണ്ട് നിറഞ്ഞു. ഒന്ന് 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 ആലോചിക്കണം, വാൽമീകി രാമായണത്തിലോ യോഗവാസിഷ്ഠത്തിലോ വാൽമീകി ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ടെന്നല്ലാതെ വാസിഷ്ഠത്തിൽ പൂർണമായും രാമൻ ഒരു സത്യജിജ്ഞാസ്യവും സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനിയുമാണ്. അവതാരമായിട്ടല്ല, പക്ഷെ സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനി അവതാരമാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം അയാളിലേക്ക് അന്തര്യാമി അവതരിച്ചു കഴിഞ്ഞു. അപ്പൊ രാമൻ ഭരദ്വാജാശ്രമത്തിൽ പ്രവേശിച്ച് ഭരദ്വാജൻ ശ്രീരാമചന്ദ്രനെ കണ്ട് ശ്രീരാമനെ ആശ്രമത്തിൽ താമസിക്കാൻ അല്പം നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ശ്രീരാമൻ അത് സമ്മതിച്ചില്ല. എനിക്ക് എവിടെയെങ്കിലും ഏകാന്തമായി താമസിക്കാൻ സ്ഥലം കാണിച്ചു തരൂ, ഞാനിവിടെ താമസിച്ചാൽ ആ എന്നെ കാണാൻ വരുന്ന ആളുകൾ ആശ്രമത്തിന്റെ ശാന്തി ഇല്ലാതാക്കി തീർക്കും, അതുകൊണ്ട് എനിക്ക് വേറെ സ്ഥലം കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഭരദ്വാജൻ കൂടെ ചെന്ന് ചിത്രകൂട പർവ്വതം കാണിച്ചു കൊടുക്കുകയാണ്. പുറമേക്കൊക്കെ രാമന്റെ പെരുമാറ്റം സാധാരണ ഒരു പ്രാകൃത മനുഷ്യനെ പോലെയാ, കരയുന്നു ചിലപ്പോ. ഭരദ്വാജൻ കരുണയോടുകൂടെ കൂട്ടിക്കൊണ്ടുപോയി ചിത്രകൂടം കാണിച്ചു കൊടുത്തപ്പോ ലക്ഷ്മണനോട് പറയുന്നു, എത്ര അനുകമ്പയാണ് ഈ ഋഷിക്ക്, ഒന്നുമില്ലാതെ കാട്ടിൽ തെണ്ടാൻ വന്ന നമുക്ക് ഈ ഋഷി അനുകമ്പ കാണിക്കുന്നുവല്ലോ. എന്നോ മുനിഹി അനുകമ്പത്തെ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു പ്രാകൃതമായി ചിത്രീകരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറയൂ. അത് കഴിഞ്ഞിട്ടാണ് ഭരദ്വാജ മുനി, അവിടെ തന്നെ വാൽമീകിയുടെ ആശ്രമമുണ്ട്, ഭരദ്വാജന്റെ ഗുരുവാണ് വാൽമീകി, ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുന്നതായിട്ടാണ് വാസിഷ്ഠം, ഈ രാമന് എന്താണ് വൈശിഷ്ട്യം. രാമൻ അടുത്തു വരുമ്പോ അത്തരത്തിലൊരു ശാന്തി ഉണ്ടാവുന്നു. സമുദ്രം പോലെ ഒരാഴം, മേരുപർവ്വതം പോലെ തന്റെ തീരുമാനങ്ങളിൽ ഉറപ്പ്. തുഷാരകരബിംബാച്ഛമ്മനോയസ്യ നിരാകുലം, എല്ലാം പൗർണമി കാലത്തുള്ള ചന്ദ്രനെ പോലെ ശുദ്ധവും സ്വച്ഛവും നിരാകുലവുമായ ഹൃദയം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതും രാജകുമാരനായിരുന്ന അരമനയിൽ വളർന്ന് രാജ്യഭോഗത്തിനെ ഉപേക്ഷിച്ച് കാട്ടിൽ കയറിയ ആൾക്ക് ഇത്തരത്തിലുള്ള ഒരു സന്നിധി, സാന്നിധ്യം എവിടുന്ന് ഉണ്ടായി? അപ്പോഴാണ് ശ്രീരാമചന്ദ്രന് വസിഷ്ഠൻ ഉപദേശിച്ച ബ്രഹ്മവിദ്യയെക്കുറിച്ച് വാൽമീകി ഉപന്യസിക്കുന്നത്. അങ്ങനെയാണ് യോഗവാസിഷ്ഠ ആരംഭിക്കുന്നത്.